2024 ജനുവരി 7 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. രോമാഞ്ചത്തിന്റെ കാണാപ്പുറങ്ങൾ ചതുരംഗം പദ്ധതിയിൽ നിന്ന് അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. BJP ക്കാർ ഡൽഹിയിൽ വിളിച്ച് മുന്തിരി വാറ്റിയതും കേക്കും കൊടുത്തപ്പോൾ മെത്രാൻമാർക്ക് രോമാഞ്ചമുണ്ടായി. അവർ മണിപ്പൂരിനെ മറന്നു എന്നാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ December 31 പുന്നപ്ര ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവെ പരിഹസിച്ചത്. ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളും അത് ഏറ്റെടുത്ത് വാർത്തയാക്കി. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഫാദർ പാലയ്ക്കപ്പള്ളി അതിനോട് രൂക്ഷമായി പ്രതികരിച്ചു. കേക്കും വൈനും കണ്ടാൽ രോമാഞ്ചമുണ്ടാക്കുന്നവരല്ല ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്ഷണിച്ചിട്ടാണ് December 25 അദ്ദേഹത്തിന്റെ വസതിയിൽ ചെന്നതെന്നും മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിക്കാനുള്ള വേദിയായിരുന്നില്ല അതെന്നും അദ്ദേഹം വിശദീകരിച്ചു. സജി ചെറിയാൻ അപ്പോൾ ഒന്നും പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയും സാംസ്കാരിക മന്ത്രിയെയും സാധൂകരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. പിറ്റേന്ന് ദീപിക രൂക്ഷമായ ഭാഷയിൽ മുഖപ്രസംഗം എഴുതി. മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ ക്ലിമിസ് കർദിനാൾ തന്നെ രംഗത്തു വന്നു. മന്ത്രിയുടെ പ്രസ്താവന അനുചിതമാണ്, അതുടനെ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം സർക്കാരുമായി ഒരു തരത്തിലും സഹകരിക്കില്ല, മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നടക്കം ബഹിഷ്കരിക്കും എന്ന് ഭീഷണി മുഴക്കി. സഭയുടെ നിലപാട് കേരള കോൺഗ്രസ് ജോസ് മാണി ഗ്രൂപ്പിനെ സമ്മർദ്ദത്തിലാഴ്ത്തി. സജിയുടെ അഭിപ്രായം വ്യക്തിപരമാണെന്നും ഇടതുപക്ഷ മുന്നണിക്കോ സർക്കാരിനോ അങ്ങനെ അഭിപ്രായമില്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിനും പാർട്ടി ലീഡർ ജോസ് കെ മാണിയും വ്യക്തമാക്കി. സാംസ്കാരിക മന്ത്രിയുടെ അഭിപ്രായം പാർട്ടിയുടേതല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും വ്യക്തമാക്കി. കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും BJPയും ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചു. മത മേലധ്യക്ഷന്മാരെ അപകീർത്തിപ്പെടുത്തുന്നത് അനുചിതമാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. എല്ലാവരും സജി ചെറിയാന്റെ ചോരയ്ക്കു വേണ്ടി ആർത്തു വിളിച്ചു. ഇത്രയുമായപ്പോൾ മന്ത്രിക്ക് വിവേകമുദിച്ചു. കേക്കും വൈനും രോമാഞ്ചവും പിൻവലിക്കാനും ആർക്കെങ്കിലും മനോവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാനും അദ്ദേഹം തയ്യാറായി. മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞ മറ്റെല്ലാ കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്നു എന്നും വ്യക്തമാക്കി. അതിനടുത്ത് ദിവസം മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ സംബന്ധിച്ചെങ്കിലും മുഖപ്രസന്നമായിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത പോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടേതിലും പങ്കെടുക്കുന്നതെന്ന് ക്ലിമിസ് കർദിനാൾ വ്യക്തമാക്കി. തിരുവിതാംകൂറിലും കൊച്ചിയിലും ബ്രിട്ടീഷ് മേൽക്കോയ്മ നിലനിന്ന കാലം മുതൽ പ്രമുഖ സാമ്പത്തിക രാഷ്ട്രീയ ശക്തിയാണ് സുറിയാനി ക്രിസ്ത്യാനികൾ. വിശിഷ്യ കത്തോലിക്കർ കാലാകാലങ്ങളിൽ നിലവിൽ വരുന്ന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തിയും ഭീഷണി മുഴക്കിയും അത്യാവശ്യഘട്ടങ്ങളിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചും കാര്യം കാണുന്നതിൽ അവർക്കുള്ള വിരുദ്ധ പ്രത്യേകം പ്രസ്താവ്യമാണ്. രാജ്യ ഭരണകാലത്ത് മലയാളി മെമ്മോറിയലിന്റെയും നിവർത്തന സമരത്തിന്റെയും ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെയും മുൻപന്തിയിൽ അവരുണ്ടായിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ക്രിസ്ത്യൻ സഭകളിലും വിലപേക്ഷ ശക്തി കൂടുകയല്ലാതെ തെല്ലും കുറഞ്ഞിട്ടില്ല. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ വിദ്യാഭ്യാസ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടത്തി ഫലിക്കാതെ വന്നപ്പോൾ വിമോചന സമരം സംഘടിപ്പിച്ച് മന്ത്രിസഭയെ തന്നെ ഡിസ്മിസ് ചെയ്യിപ്പിച്ച പാരമ്പര്യം അവർക്കുണ്ട്. അച്യുതമേനോന്റെ ഭരണകാലത്ത് സ്വകാര്യ കോളേജ് മാനേജ്മെന്റുകളുടെയും അച്യുതാനന്ദന്റെ കാലത്ത് സ്വാശ്രയ സ്ഥാപനങ്ങളുടെയും സമരം നടത്തിയത് സഭ തന്നെയായിരുന്നു. കേരള കോൺഗ്രസ് രൂപീകരിച്ച കാലം മുതൽ മത മേലധ്യക്ഷന്മാരുടെ അനുഗ്രഹവും ആശീർവാദവും ആ പാർട്ടിക്കുണ്ടായിരുന്നു. സഭയുടെയും സമുദായത്തിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കേരള കോൺഗ്രസിനെ മെത്രാൻമാർ ഉപയോഗപ്പെടുത്തി. മാണി ഗ്രൂപ്പിലൂടെ UDFലും ജോസഫ് ഗ്രൂപ്പിലൂടെ LDFലും സ്ഥാനമാനങ്ങൾ നേടിയെടുത്തു, താൽപര്യങ്ങൾ സംരക്ഷിച്ചു. സംസ്ഥാനത്ത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വളരെ പ്രബലമായതിനാൽ സഭകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വഴിയുണ്ടായിരുന്നില്ല. VS അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയും MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയുമായ 2006 സ്വാശ്രയ വിദ്യാഭ്യാസ നിയമത്തിനെതിരെ ക്രിസ്തീയ സഭകൾ വാളെടുത്തു. അവർ കോടതി വ്യവഹാരത്തിലൂടെ നിയമം അസാധുവാക്കിച്ചു. അതുകൊണ്ട് അരിഷം തീരാഞ്ഞ് 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിലെമ്പാടും UDF അനുകൂല തരംഗം സൃഷ്ടിച്ചു. അതിനു പിന്നാലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ UDFലേക്ക് തിരിച്ചു കൊണ്ടുപോയി. ഏറെക്കാലം കീരിയും പാമ്പുമായി കഴിഞ്ഞ KM മാണിയും PC ജോസഫിനെയും PC ജോർജിനെയും ഒരുമിപ്പിച്ചതും ഏകീകൃത കേരള കോൺഗ്രസ് യാഥാർത്ഥ്യമാക്കിയതും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥരായ കത്തോലിക്ക മെത്രാൻമാർ തന്നെയായിരുന്നു. സ്വാഭാവികമായും UDF ഭരിച്ച 2011-2016 കാലഘട്ടം അവരുടെ കൊയ്ത്തും മെതിയുമായിരുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ശേഷം കത്തോലിക്ക മെത്രാൻമാർ മാറി ചിന്തിക്കാൻ തുടങ്ങി. ഐക്യജനാധിപത്യ മുന്നണിയിൽ മുസ്ലിം ലീഗിനുണ്ടായ മേൽക്കോയ്മ അവരെ ചൊടിപ്പിച്ചു. ഹാഗിയ സോഫിയ ലവ് ജിഹാദ് 80:20 പാലോളി കമ്മിറ്റി എന്നിങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് വിശ്വാസികൾക്കിടയിൽ മുസ്ലിം വിരോധവും ലീഗ് വിരോധവും ആളിക്കത്തിച്ചു. ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസിനെ തന്ത്രപരമായി LDFലെത്തിച്ചു. 2020 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന്റെ മെച്ചം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചു. അങ്ങനെ കേരള ചരിത്രത്തിലാദ്യമായി തുടർഭരണമുണ്ടായി. പക്ഷേ മെത്ര ഇമ്രാൻ മാ ആഗ്രഹിച്ച പോലെയുള്ള വിജയം കേരള കോൺഗ്രസ് ജോസ് മാണി വിഭാഗത്തിന് ഉണ്ടായില്ല. പാലായിൽ ജോസ് കെ മാണി തോറ്റു. എംഎൽഎമാരുടെ എണ്ണം അഞ്ചായി ചുരുങ്ങി. റോഷി അഗസ്റ്റിൻ മന്ത്രിയായെങ്കിലും അപ്രധാനത്തെ എന്ന് പറയാവുന്ന ജലവിഭവ വകുപ്പേ ലഭിച്ചുള്ളൂ. മെത്രാൻമാരുടെ അഭ്യർത്ഥന മാനിച്ചു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് തൽക്കാലം മുഖ്യമന്ത്രി കൈവശം വെച്ചെങ്കിലും അധികം വൈകാതെ അത് വി അബ്ദുൾ റഹ്മാനെ ഏൽപ്പിച്ചു. സംസ്ഥാനത്ത് പൊതുവെ ക്രൈസ്തവ ജനസംഖ്യയിലുണ്ടായ കുറവും കെ എം മാണിക്ക് ശേഷം സമുദായത്തിൽ എണ്ണിപ്പറയാവുന്ന ഒരു നേതാവും ഇല്ലാത്തതും മെത്രാൻമാരെ ഭിന്നരാക്കുന്നുണ്ട്. അതിനും പുറമെയാണ് ഇടത് സർക്കാരിന്റെ പ്രകടമായ മുസ്ലിം പ്രണയിനിയും. താനൂരിൽ ബോട്ട് മുങ്ങി മരിച്ചവർക്ക് തൽക്ഷണം 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകിയ മുഖ്യമന്ത്രി മുതലപ്പുഴയിൽ മുങ്ങിമരിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് 10 പൈസ പോലും പ്രഖ്യാപിക്കാത്തത് ഒരു ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒക്ടോബർ 7 ശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ LDFഉം UDFഉം മത്സരിച്ചു നടത്തിയ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളിലും മെത്രാൻമാർക്ക് ആശങ്കയുണ്ട്. മലയാളിയുടെ 100,000 പ്രശ്നങ്ങൾ അവഗണിച്ച് ആഗോള ഭീകര സംഘടനയായ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനെ ദീപിക മുഖപ്രസംഗവശാൽ അപലപിച്ചു. പാലായിൽ നവകേരള സദസ്സിന്റെ വേദിയിൽ റബ്ബറിന്റെ വിലയിടിവിനെ കുറിച്ച് സൂചിപ്പിച്ച സ്ഥലം MP തോമസ് ചാഴിക്കാടിനെ മുഖ്യമന്ത്രി അവഹേളിച്ചതും അവർക്ക് വലിയ വേദനയുണ്ടാക്കി. അങ്ങനെ കത്തോലിക്ക മെത്രാൻമാരും മാർക്സിസ്റ്റ് നേതൃത്വവും തമ്മിലുള്ള മധുവിധു ഏറെക്കുറെ അവസാനിച്ച സമയത്താണ് സജി ചെറിയാന്റെ വാമൊഴി വഴക്കം സംഭവിച്ചത്. സാംസ്കാരിക മന്ത്രി കേക്കും വൈനും രോമാഞ്ചവും പിൻവലിച്ച തീരുന്ന പരിഭവമല്ല കത്തോലിക്ക മിത്രന്മാർക്കുള്ളത്. മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി ഒരുക്കിയ വിരുന്നിനേക്കാൾ രുചികരവും പോഷക ഗുണ സമ്പന്നവുമാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ വിരുന്നെന്ന് അവർക്കറിയാം. കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കെന്നിനും കുറവുണ്ടാകില്ല. പച്ചയായ പുൽത്തകടയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രസന്നമായ ജലാശയത്തിലേക്ക് എന്നെ നയിക്കുന്നു. എന്റെ ശത്രുക്കളുടെ മുന്നിൽ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസിൽ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞൊഴുകുന്നു.